അറബികളും ജനാധിപത്യവും. എഴുതിയത് ഡോക്ടർ അബ്ദുള്ള സലീം. മൊഴിമാറ്റം മുഹമ്മദ് താഹിർ. അറബ് വസന്തം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ലോകം പലപ്പോഴും കേട്ട ഒന്നാണ് അറബ് സമൂഹം ഇനിയും ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും പാകപ്പെട്ടിട്ടില്ല എന്നത്. തങ്ങളെ ആരു ഭരിക്കണമെന്നും തങ്ങളുടെ രാജ്യത്തിൻ്റെ വിവിധ ഇടപെടലുകൾ ആര് നടത്തണമെന്നുമെല്ലാം ജനങ്ങൾ തന്നെ തീരുമാനിക്കുന്നതിനെയാണല്ലോ ചുരുക്കത്തിൽ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജനാധിപത്യം എന്നത് തങ്ങളുടെ ഭരണകർത്താവിനെ തിരഞ്ഞെടുക്കുന്നതിൽ ജനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് പറയാം. എന്നാൽ ഭരണസംബന്ധിയായ ആശയങ്ങളും നയങ്ങളും തിരഞ്ഞെടുക്കാൻ അവർക്ക് കഴിയില്ല. അത് മതപരമോ മതേതരമോ ഭൗതികമോ എന്തുമായേക്കാം, അതിൽ ജനങ്ങൾക്ക് അധികാരമില്ല. അപ്പോൾ പൂർണ്ണമായും ജനങ്ങൾക്ക് തന്നെയാണോ ആധിപത്യം എന്നത് വേറെ ചോദ്യം. എങ്കിലും ആധുനിക കാലത്തെ ഭരണരീതികളിൽ യോജ്യമായത് ഇതുതന്നെ എന്ന് നാം അംഗീകരിക്കുക. അറബ് സമൂഹത്തിലെ ജനാധിപത്യ സാധ്യതകളെക്കുറിച്ചാണ് ഈ കുറിപ്പ്. ജനാധിപത്യത്തിൻ്റെ കടന്നുവരവിനെതിരെയുള്ള വെല്ലുവിളികളിലൊന്ന് അത് ഇസ്ലാമിക നിയമങ്ങളെ റദ്ദ് ചെയ്യുന്നു എന്ന കാരണമുണ്ടാക്കി ചില ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളാണ്. തീർച്ചയായും ഇവ നമ്മുടെ ചിന്തകളിലും ചർച്ചകളിലും വിഷയീഭവിക്കുകയും അവയുടെ മേൽ നാം ശക്തമായ നിലപാടുകൾ എടുക്കുകയും വേണം. ഇസ്ലാമും ജനാധിപത്യവും. ഇസ്ലാമിൽ ഭരണ കൈമാറ്റം നടക്കുന്നത് ജനാധിപത്യ രീതിയിലൂടെയാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാം. ചർച്ചകൾക്കും അഭിപ്രായങ്ങൾക്കും അംഗീകാരങ്ങൾക്കുമൊക്കെ ശേഷമാണ് പലപ്പോഴും ഭരണകർത്താക്കൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഖുലഫാഉർ റാഷിദുകളുടെ കാലം മുതൽ ഇങ്ങനെ തന്നെയാണ്. ബലപ്രയോഗത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നതും പാരമ്പര്യമായി കൈമാറിപ്പോരുന്നതുമെല്ലാം മുസ്ലിംകളുടെ ചരിത്രത്തിൽ കാണാമെങ്കിലും അവയെല്ലാം ഈ ഔദ്യോഗിക ഖിലാഫത്ത് കാലഘട്ടത്തിനു ശേഷമാണ് എന്നത് ഓർക്കുക. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ഗവേഷകർ കാലാനുസൃതമായി ഭരണത്തിനുള്ള നിയമവ്യവസ്ഥകളെയും രീതിശാസ്ത്രങ്ങളെയുമെല്ലാം വികസിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവ എല്ലാ കാലത്തേക്കുമുള്ള ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയിലെ പ്രധാന ആശയങ്ങളായി മാറി. ക്രമേണ അവ മറ്റുള്ളവരും കടം കൊള്ളാൻ തുടങ്ങി. ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഭരണനയങ്ങളുടെ സ്വീകാര്യതയ്ക്ക് ഉപോത്പലകമാണ് അവയെല്ലാം. ശരീഅത്തിനെയും ജനാധിപത്യത്തെയും ചേർത്ത് സംസാരിക്കുമ്പോൾ ചില സംഘർഷങ്ങൾ ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരം സങ്കീർണതകൾ ഒന്നും തന്നെയില്ല. അക്രമത്തിലൂടെ ഭരണത്തിലേറാനോ മറ്റോ അല്ല ഇസ്ലാം കൽപ്പിക്കുന്നത്. പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് മതത്തിൻ്റെ രീതി. ചരിത്രത്തിൽ നിന്നും കർമ്മശാസ്ത്രത്തിൽ നിന്നുമുള്ള ഇത്തരം അറിവുകളും ബോധ്യങ്ങളും നാം രൂപപ്പെടുത്തണം എന്നത് പ്രധാനമാണ്. ആഗോള മുസ്ലിം സമൂഹം രാഷ്ട്രീയമായി ദുർബലപ്പെട്ടു നിൽക്കുന്ന സമകാലിക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെയും അറബ് സമൂഹത്തെയും സംബന്ധിച്ചുള്ള ഗൂഢസിദ്ധാന്തങ്ങളെ എതിർക്കുകയും വേണം. അവയാണ് അറബികളെ സ്വേച്ഛാധിപത്യത്തിൻ്റെ വാൾക്കീഴിൽ ജീവിക്കാൻ നിർബന്ധിതരാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നത്. ഇവയ്ക്കെതിരെ ആശയപരമായ സംവാദങ്ങൾ തന്നെ ഉയർത്തേണ്ടതുണ്ട്. സ്വേച്ഛാധിപതികൾ ഇത്തരം അഭിപ്രായങ്ങളെ പിന്തുണയ്ക്കുകയും ശരീഅത്തിന് വിരുദ്ധമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇവരെല്ലാം ശരീഅത്തിൽ നിന്ന് എത്രയോ കാതമകലെയാണ് എന്നേ പറയാൻ കഴിയൂ. ആദ്യം അറബ് സമൂഹത്തെ നിരൂപിച്ചുകൊണ്ട് ചിലർ പറഞ്ഞിരുന്നത് ഇസ്ലാമും ജനാധിപത്യവും തമ്മിലുള്ള ചേർച്ചയില്ലായ്മ എന്നാണെങ്കിൽ, ഇപ്പോൾ അത് അറബികൾ ജനാധിപത്യം സ്വീകരിക്കാൻ സജ്ജരല്ല എന്നതിലേക്ക് മാറിയിരിക്കുന്നു. അവർ അത് അർഹിക്കുന്നില്ല എന്നുകൂടി ചിലർ ചേർക്കുന്നുണ്ട്. അറബ് സമൂഹം ജനാധിപത്യ വിരുദ്ധമോ? ആദ്യമേ പറയട്ടെ, ഏതെങ്കിലും രാജ്യത്തെയോ ജനങ്ങളെയോ നോക്കി വിലയിരുത്തി ഇവർ ജനാധിപത്യത്തിന് തയ്യാറാണോ അല്ലേ എന്നൊന്നും പ്രഖ്യാപിക്കാൻ മാത്രം രാഷ്ട്രീയ പക്വത ആർജിച്ചവരല്ല ആരും. ജനാധിപത്യം, സ്വാതന്ത്ര്യം, അവയുടെ പ്രായോഗികത എന്നൊക്കെ പറയുന്നത് പുറത്തുനിന്ന് നോക്കി വിലയിരുത്തേണ്ടതല്ലോ, അത് ഉള്ളിൽ നിന്ന് പ്രായോഗികമായി വരേണ്ടതാണ്. അതിനാൽ പരാജയപ്പെടുമോ എന്ന പേടി കൊണ്ട് അറബികളെ ജനാധിപത്യത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആർക്കും അവകാശമില്ല. ഒരു ഉദാഹരണം പറയാം. ഒരു അമ്മ തൻ്റെ 3 വയസ്സുള്ള കുട്ടിയെ ചുമന്ന് നടക്കുന്നു. സ്വയം നടക്കാൻ സമ്മതിക്കുന്നില്ല. കുട്ടി വീഴുമോ എന്ന ഭയമാണ് ആ അമ്മയ്ക്ക്. എന്നാലോ, നടക്കാനുള്ള ശ്രമവും വീഴ്ചയും എല്ലാം ഉണ്ടായാലേ ശരിക്കും ആ കുട്ടിക്ക് നടക്കാനാവൂ. കുട്ടിക്ക് പ്രകൃതിയാ നടക്കാനുള്ള ശേഷിയുമുണ്ട്. ഇതുപോലെയാണ് ജനാധിപത്യത്തിൻ്റെയും അവസ്ഥ. 30 വർഷം പ്രായമുള്ള അറബ് സമൂഹം നടക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നും തടയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? 2 അടി നടന്നാൽ ഒരു പക്ഷേ വീണേക്കാം. എന്നാലും നടന്നു പരിശ്രമിക്കുന്നതിൽ നിന്ന് എന്തിനവരെ തടയുന്നു? ആരാണ് തടയുന്നത്? തീർച്ചയായും ഇതിന് പല ഉത്തരങ്ങളുണ്ടാകും. ചിലത് വിഷയത്തിൽ നിന്നും തന്നെ മാറിയിട്ടുള്ളതായിരിക്കും. അറിവില്ലായ്മ, ഗോത്രപരത, തീവ്ര നിലപാടുകൾ, സ്വഭാവദൂഷ്യങ്ങൾ, പൊളിറ്റിക്കൽ ഇസ്ലാം, ഇങ്ങനെ നീളുന്നു ഇത്തരം മറുപടിയുടെ നിര. യഥാർത്ഥത്തിൽ പ്രധാന കാരണമായി നിലനിൽക്കുന്നതിനെയാണ് നാം ആദ്യം ഉപേക്ഷിക്കേണ്ടത്. അത് പടിഞ്ഞാറിൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സ്വേച്ഛാധിപതികളാണ്. മധ്യപൗരസ്ത്യ രാജ്യങ്ങൾ പലപ്പോഴും അവരുടെ പിന്നാക്കാവസ്ഥയുടെയും പരാജയത്തിൻ്റെയും ദൗർബല്യത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും അറിവില്ലായ്മയുടെയും വംശീയതയുടെയും എല്ലാം പേരിൽ പഴി കേൾക്കാറുണ്ട്. എന്നാലോ, ഇത്തരം സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾക്ക് ഇവയിലൊന്നും ഉത്തരവാദിത്തമുള്ളതായി ആരും പറയില്ല. നോക്കൂ, ഒരു കാർ മണലിൽ കുടുങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. അതിനെ പുറത്തെടുക്കാനായി ഡ്രൈവറെ മുന്നിലിരുത്തി നാം പിറകിൽ നിന്നും തള്ളിക്കൊടുക്കുന്നു. പക്ഷേ ഡ്രൈവർ ആക്സിലറേറ്ററിന് പകരം ബ്രേക്കാണ് ചവിട്ടുന്നത്. ഫലത്തിൽ വാഹനം കൂടുതൽ മണലിൽ ആഴ്ന്നു പോകുന്നു. ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരുന്നാൽ വാഹനം പുറത്തേക്ക് വരില്ലല്ലോ. ഇതിനു കാരണം പുറകിൽ നിന്ന് തള്ളുന്നവരുടെ ശക്തിയില്ലായ്മയോ മടിയോ അല്ല, ഇതുപോലെ പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന പടിഞ്ഞാറ് തന്നെയാണ് പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാത്തതിൻ്റെ പ്രധാന കാരണം. അറബികൾ ജനാധിപത്യത്തിന് പറ്റിയവരല്ലെങ്കിൽ പിന്നെന്താണ് പരിഹാരം? ഇവർ പറയുന്നത് പോലെയാണെന്ന് വെക്കുക, എന്താണ് പ്രതിവിധി എന്നുകൂടി നിർദ്ദേശിക്കാൻ പറഞ്ഞാൽ ഇവർക്ക് മിണ്ടാട്ടമുണ്ടാകില്ല. അങ്ങനെ ലോകത്തൊരു കൂട്ടം ആളുകൾ ജനാധിപത്യത്തിന് വിരുദ്ധരായി ഉണ്ടെങ്കിൽ നിങ്ങളത് പരിഹരിക്കുകയല്ലേ വേണ്ടത്? അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനല്ലേ പരിശ്രമിക്കേണ്ടത്? നാം പൂർണ്ണ ജനാധിപത്യത്തിൽ എത്തുന്നതുവരെ നിങ്ങൾ കൂടെ നിൽക്കണ്ടേ? കുറ്റം പറഞ്ഞു മാറി നിന്നാൽ ഉത്തരവാദിത്തം തീർന്നു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. USA പോലെ ജനാധിപത്യ രീതിയിലൂടെ സ്വയം ഭരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളെ നാം അത്യാദരവുകളോടെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മെ ഇങ്ങനെ നിർത്തുന്നതിൽ അവരുടെ എല്ലാം കരങ്ങൾക്ക് പങ്കുണ്ട്. ലാബൌട്ടിയുടെ സ്ലേവ്സ് ബൈ ചോയ്സ് എന്ന പുസ്തകമുണ്ട്. ഒരാൾ സ്വയം അടിമയാകാൻ സജ്ജനാവുന്നതിനെക്കുറിച്ച് അതിൽ പറയുന്നു. അതുപോലെ നമ്മെ സ്ലേവ്സ് ബൈ ചോയ്സ് ആക്കി നിലനിർത്തുകയാണ് അവരുടെ ഉദ്ദേശ്യം. ജനാധിപത്യത്തിലേക്കുള്ള ചുവടുകൾ 2004 അന്നത്തെ ഖത്തർ അമീറായിരുന്ന ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയ്ക്ക് രൂപം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. 2008 ഇങ്ങനെ നിലവിൽ വന്ന ഷൂറ കൗൺസിൽ ഭാഗമായി നിയമപരമായി തന്നെ തിരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നു. അങ്ങനെ സഭയുടെ 1/3 ഭാഗം പ്രതിനിധികൾ തിരഞ്ഞെടുപ്പിലൂടെ വന്നവരായി മാറി. ബാക്കി ഒരു ഭാഗത്തെ അമീർ തന്നെ സ്ഥാനമേൽപ്പിച്ചു. 2013 പൂർണ്ണമായും ഒരു പ്രതിനിധി സഭ ആകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പിന്നീട് നിലവിലെ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനി 2021 ഒക്ടോബറിൽ പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് നടത്തും എന്നും പറഞ്ഞിരുന്നു. ഇതെല്ലാം ജനാധിപത്യം എന്ന സ്വപ്നത്തിലേക്കുള്ള ചുവടുകളാണ്. പതിയെ പതിയെ ഉള്ള ചുവടുകളാണെങ്കിലും വർഷങ്ങളോളം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ മെച്ചം ഇതുതന്നെയല്ലേ? ഉപസംഹരിക്കട്ടെ, ജനാധിപത്യം എന്നത് നമുക്ക് തൊട്ടുകൂടാത്ത ഒരു വസ്തുവല്ല. നാം അത് സ്വപ്നം കാണുകയും പ്രതീക്ഷിക്കുകയും വേണം. അതിനുമപ്പുറം നാം ചിന്തിക്കണം മറ്റൊന്നുകൂടിയുണ്ട്. എല്ലായിടത്തെയും ജനാധിപത്യ രീതികളുടെ അനുഭവത്തിൽ നിന്ന് അവിടങ്ങളിലെല്ലാം അതിൻ്റെ പഴുതുകൾ ഉപയോഗപ്പെടുത്തുകയും സ്വയം നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരുണ്ട് എന്ന് കാണാം. അത്തരം സംഭവങ്ങൾക്ക് പോലും ഇടയില്ലാതിരിക്കാൻ എന്തു ചെയ്യണം എന്നുകൂടി നാം ആലോചിക്കണം. മികച്ച ഒരു ജനാധിപത്യമാകട്ടെ നമ്മുടേത്.